ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16th കാർഷിക ശാസ്ത്ര കോൺഗ്രസ് കൊച്ചിയിൽ ഉച്ചകഴിഞ്ഞ് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല ഉദ്ഘാടനം ചെയ്യും. ഇസ്രയേലിലെ മലയാളികളടക്കം ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേന്ദ്രത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. 15,000 മഞ്ഞ റേഷൻ കാർഡുകളുടെ വിതരണം വൈകിട്ട് തിരുവനന്തപുരത്ത്. മിൽമയിൽ നിന്ന് കോടികൾ കൊള്ളയടിച്ചവർക്കെതിരെ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വാർത്തകൾ വിശദമായി. 16th കാർഷിക ശാസ്ത്ര കോൺഗ്രസ് കൊച്ചിയിൽ ഉച്ചകഴിഞ്ഞ് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ കാർഷികാനുബന്ധ മേഖലകളിലെ സുപ്രധാന പഠനങ്ങളും വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്ന സമ്മേളനം ഇതാദ്യമായാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. പ്രമുഖ അക്കാദമിക് വിദഗ്ധർ, ഗവേഷകർ, കർഷകർ, സംരംഭകർ തുടങ്ങിയവർ 4 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. പാരിസ്ഥിതിക ശോഷണം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയവ ഉയർത്തുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. ഇസ്രയേലിലെ 7,000 മലയാളികളടക്കം ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനോട് ആവശ്യപ്പെട്ടു. ഇസ്രയേലിലെ സംഘർഷം സാധാരണക്കാർക്ക് ദുരിതങ്ങൾ വരുത്തിവെക്കുന്നതായും അവരുടെ കുടുംബാംഗങ്ങൾ ആശങ്കയിലാണെന്നും കേന്ദ്രമന്ത്രിക്കയച്ച കത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ മരിച്ചവരുടെ എണ്ണം 1,600 കവിഞ്ഞു. 900+ ഇസ്രയേലികളും കുറഞ്ഞത് 687 ഫലസ്തീനികളും സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2,600 ഇസ്രയേലികൾക്കും 3,726 ഫലസ്തീനികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഡസൻ കണക്കിന് ആളുകൾ ബന്ദികളാക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഗാസ മുനമ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഫലസ്തീൻ പൌരന്മാർക്ക് അടിയന്തര മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അവിടേക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഈ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കൃതിയും സാമൂഹ്യ മുന്നേറ്റങ്ങളും ലോകത്തിനു മുന്നിൽ വിളംബരം ചെയ്യുന്നതായിരിക്കും കേരളീയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതോടനുബന്ധിച്ച് ലോകത്തെവിടെ നിന്നും മലയാളികൾക്ക് പങ്കെടുക്കാവുന്ന ഓൺലൈൻ മെഗാ ക്വിസും ഉണ്ടാവും. ഈ മാസം 19th ഇന്ത്യൻ സമയം രാത്രി 7:30 ഓൺലൈൻ ക്വിസ് മത്സരം. വിജയികൾക്ക് 1,00,000 രൂപയും മെമന്റോയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് നിയന്ത്രിക്കുന്നതിന് മാർഗരേഖ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനി ന്യൂഡൽഹിയിൽ ഇന്ന് പുറത്തിറക്കും. അംഗൻവാടി തലത്തിൽ പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന് വിശദമായ നടപടി മാർഗരേഖയിലുണ്ടാകും. രാജ്യത്തുടനീളം വനിതാ ശിശുവികസന ആരോഗ്യ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളത്തിന്റെയും സർവീസ് പെൻഷൻകാരുടെ പെൻഷന്റെയും ഒരു ഭാഗം പിടിച്ചെടുത്ത് പ്രത്യേക നിധി രൂപീകരിക്കുമെന്നത് വ്യാജപ്രചാരണമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ജീവനക്കാരെയും പെൻഷൻകാരെയും തെറ്റിദ്ധരിപ്പിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ ചിലർ വ്യാജവാർത്തകൾ സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നിയമനക്കോഴ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷണം പൂർത്തിയായതിനു ശേഷം ആരോപണങ്ങൾക്ക് മറുപടി പറയുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനം സത്യത്തിന്റെ പാതയിലാണെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ആരോഗ്യമന്ത്രിക്കെതിരെയും ഓഫീസിനെതിരെയും അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. അന്വേഷണത്തിൽ എല്ലാ വിവരങ്ങളും പുറത്തുവരികയാണെന്നും മാധ്യമങ്ങളുടെ പ്രചാരവേല തകർന്നെന്നും അദ്ദേഹം പറഞ്ഞു. 2022 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സര ജേതാക്കൾക്ക് വൈകിട്ട് എടപ്പാളിൽ മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ സമ്മാനിക്കും. മന്ത്രി വി അബ്ദുറഹിമാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 19 ഇനങ്ങളിലാണ് അക്കാദമി അവാർഡുകൾ നൽകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന അമൃത് 2 സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ തൊടുപുഴ നഗരസഭാതല ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചു. നഗരസഭയിലെ 35 വാർഡുകളിലും കുടിവെള്ളക്ഷാമം നേരിടുന്ന എല്ലാ കുടുംബങ്ങൾക്കും വാട്ടർ കണക്ഷനുകൾ എത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നാട്ടാനകളെ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയണമെന്ന ഹർജിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിഷയം ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ പരാതിക്കാരോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് ഉജ്ജൽ ഭുവിയാൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. 2017 സുപ്രീംകോടതിയിലെത്തിയ കേസ് 6 വർഷത്തിനിടെ 4 ബെഞ്ചുകളിലായി 34 തവണയാണ് ലിസ്റ്റ് ചെയ്തത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ താരങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ചൈനയിലെ ഹാങ്ചോവിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച ഏഷ്യൻ ഗെയിംസിൽ 28 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 107 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഗെയിംസിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. ധരംശാലയിൽ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിലെ 7ാം മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇംഗ്ലണ്ട് 26.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസെടുത്തിട്ടുണ്ട്. നേരത്തെ ടോസ് നേടിയ ബംഗ്ലാദേശ് ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. ഇന്നത്തെ 2ാം മത്സരത്തിൽ ഉച്ചയ്ക്ക് ശേഷം 2-ന് ഹൈദരാബാദിൽ പാകിസ്ഥാൻ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. നാളെ ഡൽഹിയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി മത്സരിക്കും. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള 12 മുതൽ 14 വരെ ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നടക്കും. മേളയുടെ ലോഗോ കോഴിക്കോട് DDEC മനോജ്കുമാർ പ്രകാശനം ചെയ്തു. 17 സബ്ജില്ലകളിൽ നിന്നും 3500 താരങ്ങളും അധ്യാപകരും ഒഫീഷ്യൽസും പങ്കെടുക്കും. 6 വിഭാഗങ്ങളിലായി 102 മത്സരങ്ങൾ നടക്കും. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിലും സന്ദർശനം നടത്തി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന ആർദ്രം ആരോഗ്യം പരിപാടിയുടെ ഭാഗമായി മന്ത്രി വീണ ജോർജ് രാവിലെ ഫോർട്ട് കൊച്ചി, കരിവേലിപ്പടി, പള്ളുരുത്തി ആശുപത്രികൾ സന്ദർശിച്ചു. 15,000 മഞ്ഞ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണം മന്ത്രി GR അനിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. റേഷൻ കാർഡുകളിൽ കടന്നുകൂടിയ തെറ്റുകൾ തിരുത്തുന്നതിനും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും തെളിമ പദ്ധതിയുടെ 3ാം ഘട്ട ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾക്ക് ആഗസ്റ്റ് മാസത്തെ കമ്മീഷൻ വിതരണം ചെയ്തതായി മന്ത്രി GR അനിൽ അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ കമ്മീഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ജനകേന്ദ്രീകൃത നവവിജ്ഞാന സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ പദ്ധതികളുടെ ലക്ഷ്യമെന്ന് മന്ത്രി DR ബിന്ദു പറഞ്ഞു. എറണാട് താലൂക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലെ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കോളേജും കോഓപ്പറേറ്റീവ് എഡ്യൂ പാർക്കും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന് അനുയോജ്യമായ മത്സ്യ ഉൽപാദന വിപണന പദ്ധതികളാണ് ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പാലക്കാട് ആലത്തൂർ മത്സ്യഭവൻ കെട്ടിടം മംഗലം ഡാമിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉൾനാടൻ ജലാശയങ്ങൾ മത്സ്യകൃഷിക്കായി ഉപയോഗിക്കാൻ തയ്യാറാവണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മിൽമയിൽ നിന്ന് 200 കോടി രൂപ കൊള്ള ചെയ്തെന്ന ആരോപണം നേരിടുന്നവരെ 24 മണിക്കൂറിനകം നടപടിയെടുത്ത് പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടല സഹകരണ ബാങ്കിലെ തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്നും VD സതീശൻ പറഞ്ഞു. നിക്ഷേപകരെ സംരക്ഷിച്ച് കൊള്ളക്കാരെ പുറത്താക്കിയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം ഉയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇൻഡോർ സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും നിർമ്മിക്കുന്നതിന് ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി ഫണ്ടിൽ നിന്ന് 57 കോടി രൂപ ചെലവിട്ടാണ് സർവകലാശാല ക്യാമ്പസിന് സമീപമുള്ള നിലവിലെ ഗ്രൌണ്ടിൽ വിപുല സൌകര്യങ്ങളോടെ സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും നിർമ്മിക്കുന്നത്. സുഗന്ധവ്യഞ്ജന കൃഷിക്കും മൂല്യവർദ്ധിത ഉൽപ്പന്ന വ്യവസായത്തിനും പ്രതീക്ഷയേകി ഇടുക്കി തുടങ്ങനാട്ടിലെ കിൻഫ്ര സ്പൈസസ് പാർക്കിന്റെ 1ാം ഘട്ടം ഈ മാസം 14 പ്രവർത്തനം ആരംഭിക്കും. പാർക്കിന്റെ ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 15 ഏക്കർ സ്ഥലത്ത് 20 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ബ്രൂസെല്ലോസിസ് തിരുവനന്തപുരം വെമ്പായത്ത് 2 പേരിൽ സ്ഥിരീകരിച്ചു. ക്ഷീരകർഷകനായ യുവാവിലും പിതാവിലുമാണ് രോഗം കണ്ടെത്തിയത്. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിലെ മറ്റംഗങ്ങളിൽ അസുഖം കണ്ടെത്താനായില്ല. റെയ്ഡിനിടയിൽ വിജിലൻസ് പിടിച്ചെടുത്ത 47,35,000 രൂപ വിട്ടുവിട്ടാൻ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ വർഷം KM ഷാജിയുടെ കണ്ണൂർ അഴീക്കോട്ടെ വീട്ടിൽ നിന്നാണ് പണം പിടികൂടിയത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി പിരിച്ച പണമാണ് വിജിലൻസ് കൊണ്ടുപോയതെന്നാണ് ഷാജിയുടെ വാദം. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസ് കൊച്ചിയിൽ ഉച്ചകഴിഞ്ഞ് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല ഉദ്ഘാടനം ചെയ്യും. ഇസ്രയേലിലെ മലയാളികളടക്കം ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേന്ദ്രത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. 15,000 മഞ്ഞ റേഷൻ കാർഡുകളുടെ വിതരണം വൈകിട്ട് തിരുവനന്തപുരത്ത്. മിൽമയിൽ നിന്ന് കോടികൾ കൊള്ളയടിച്ചവർക്കെതിരെ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എയർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. ഈ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. അടുത്ത ബുള്ളറ്റിൻ 12:50 കേൾക്കാം.